أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين الذين ينفقون أموالهم بالليل والنهار سرا وعلانية فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون
രഹസ്യമായും പരസ്യമായും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രാവും പകലും തങ്ങളുടെ ധനം ചെലവ് ചെയ്യുന്നവർ, അവർക്ക് അവരുടെ നാഥൻ്റെ അടുക്കൽ അവരുടെ പ്രതിഫലമുണ്ട്. അവർക്ക് യാതൊരു ഭയവുമുണ്ടായിരിക്കുകയില്ല, അവർ ദുഃഖിതരാവുകയുമില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അഹമ്മദിയ ജമാഅത്ത് ഈ ദൈവിക നിർദ്ദേശപ്രകാരം സാമ്പത്തിക ത്യാഗങ്ങളിൽ വളരെ മുൻപന്തിയിൽ തങ്ങളെ സമർപ്പിക്കുന്നവരാണ്. ജമാഅത്തിൻ്റെ വിവിധ ചന്തകളുണ്ട്, നിർബന്ധ ചന്തകളുണ്ട്, ചന്ത ആം, ചന്ത വസീയത്ത് മുതലായവ. പിന്നെ തഹരീക് ജദീദ്, വഖഫ് ജദീദ് തുടങ്ങിയ സാമ്പത്തിക പദ്ധതികളുമുണ്ട്. ഏതിലാണെങ്കിലും ആവശ്യമുള്ള ഇടങ്ങളിലെല്ലാം അഹമ്മദിയ ജമാഅത്തിൻ്റെ അംഗങ്ങൾ ആത്മാർത്ഥതയോടും കൂറോടും കൂടി സാമ്പത്തിക ത്യാഗങ്ങളിൽ വളരെ മുന്നേറിക്കൊണ്ട് ഭാഗഭാക്കാകുന്നു. അവർ എന്തെങ്കിലും സാമ്പത്തിക ഞെരുക്കമുണ്ടാകുമോ എന്ന ഭയമേതുമില്ലാതെ രഹസ്യമായും പരസ്യമായും ത്യാഗങ്ങൾ ചെയ്യുന്നു. ഈ കാലഘട്ടം ഭൗതികമായ ആനന്ദങ്ങൾ തേടുന്നതിൽ മുഴുകിയിരിക്കുകയാണ്, സമ്പത്ത് സ്വരുക്കൂട്ടുന്നതിൽ മുഴുകിയിരിക്കുന്നു. സാമ്പത്തിക ത്യാഗങ്ങളിൽ മത്സരിച്ച് ഭാഗഭാക്കാകുന്നതും അതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നതും അഹമ്മദികൾ മാത്രമാണ്. പലരും രഹസ്യമായി ത്യാഗങ്ങൾ ചെയ്യുകയും അവരുടെ ത്യാഗങ്ങൾ വെളിപ്പെടരുതെന്ന് പറയുകയും ചെയ്യുന്നു. അഹമ്മദിയ ജമാഅത്തിലെ ഭൂരിഭാഗവും കുറഞ്ഞ വരുമാനമുള്ളവരും മധ്യനിലയിൽ സമ്പാദിക്കുന്നവരുമാണ്. എന്നാൽ ഞാൻ പറഞ്ഞു വന്നതുപോലെ അനിതര സാധാരണമായ ത്യാഗങ്ങൾ ചെയ്യുന്നവരുമാണ്. ജമാഅത്ത് ഇത്രയധികം സാമ്പത്തിക പദ്ധതികൾ തുടങ്ങിയിരിക്കുന്നു എന്നും ഞങ്ങളുടെ വരുമാനം കുറവാണെന്നും ഞങ്ങൾ എങ്ങനെയാണ് കൊടുക്കുക എന്നും അവർ പറയാറില്ല. മറിച്ച് ഒരു ഹൃദയാവേശത്തോടെ താല്പര്യത്തോടെ ഈ ത്യാഗങ്ങൾ ചെയ്യുന്നു. എനിക്കറിയാം പലരും വലിയ ത്യാഗങ്ങൾ ചെയ്ത ശേഷവും തങ്ങളുടെ ഭക്ഷണം കുറച്ചുകൊണ്ട് സന്തതികളുടെ ചെലവുകളെ ചുരുക്കിക്കൊണ്ട് ഈ ത്യാഗങ്ങൾ ചെയ്യുന്നവരാണ്. ഇതെല്ലാം തങ്ങളുടെ ത്യാഗങ്ങളാണെന്നും തങ്ങൾക്ക് മേൽ എന്തിനാണ് ഇത്രയധികം ഭാരം ചുമത്തുന്നതെന്നും തങ്ങളുടെ ഇന്ന കാര്യത്തിന് ആവശ്യമുണ്ടെന്നും തങ്ങൾക്ക് ഇന്ന കാര്യങ്ങളിൽ സഹായിക്കണമെന്നും അവർ ഒരിക്കലും ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുന്നില്ല. ഒരിക്കലും ഒരു തരത്തിലുള്ള ഔദാര്യമാണെന്നും മനസ്സിലാക്കുന്നില്ല. എന്തെങ്കിലും ആവശ്യം വന്നാൽ തന്നെ വളരെ വിനയത്തോടെയും വൈക്ലപ്യത്തോടെയും തങ്ങളുടെ ആവശ്യം പ്രകടിപ്പിക്കുന്നു, അതും വായ്പ എന്ന നിലയ്ക്ക് മാത്രം. പലരും ത്യാഗങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി, സാമ്പത്തിക ത്യാഗങ്ങൾക്ക് വേണ്ടി ഡിബ്ബകൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. അതിലവർ വർഷം മുഴുവനും അല്ലെങ്കിൽ എന്തെങ്കിലും വരുമാനം കിട്ടുമ്പോൾ, പൈസ കിട്ടുമ്പോൾ ഇട്ടുവെക്കുന്നു. അങ്ങനെ വർഷാവസാനം വരെയും സ്വരൂപിക്കുന്നു. ഹദ്രത്ത് മുസ്ലിം മോദ് റളിയല്ലാഹു അൻഹു തഹരീക് ജദീദ് പദ്ധതി ആരംഭിച്ചപ്പോൾ ലളിത ജീവിതം നയിക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി. അദ്ദേഹം ലളിത ജീവിതം നയിച്ചുകൊണ്ട് തങ്ങളുടെ പൈസ സ്വരൂപിക്കുന്നതിനും നിശ്ചിത കണക്കനുസരിച്ച് ചെലവഴിക്കാനും പറയുകയുണ്ടായി. അതിൻ്റെ ഫലമായി പലരും വളരെ ലളിതമായ ജീവിതം നയിക്കുകയും വലിയ വലിയ തുകകൾ സമർപ്പിക്കുകയും ചെയ്തു. പ്രത്യക്ഷത്തിൽ അവരുടെ അവസ്ഥ കാണുമ്പോൾ ഇത്രയും വലിയ തുക നൽകുമെന്ന് തോന്നിയിരുന്നില്ല. എന്നാൽ ആയിരക്കണക്കിന് ഡോളറുകളുടെയും പൗണ്ടുകളുടെയും യൂറോകളുടെയും ത്യാഗങ്ങളാണ് അവർ നൽകിയത്. ഈ ഭൗതികാസക്തിയുള്ള രാജ്യങ്ങളിൽ വസിച്ചുകൊണ്ട് ഇത്രയും ത്യാഗങ്ങൾ ചെയ്യുക എന്നത് വലിയ കാര്യമാണ്. ദരിദ്ര രാജ്യങ്ങളിൽ പാകിസ്ഥാനും ഇന്ത്യയും ആഫ്രിക്കയും പോലുള്ള രാജ്യങ്ങളിലെ അഹമ്മദികളുടെ വരുമാനം വളരെ നിസ്സാരമാണ്. വളരെ പ്രയാസപ്പെട്ടാണ് ജനങ്ങൾ ജീവിതം കഴിച്ചു കൂട്ടുന്നത്. എന്നിട്ടും ത്യാഗങ്ങൾ ചെയ്തു വരുന്നു. അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടി രഹസ്യമായും പരസ്യമായും ത്യാഗങ്ങൾ ചെയ്യുന്നു. അവനെപ്പോഴാണ് തൃപ്തിയാവുക എന്ന ചിന്തയിലാണ് രാപ്പകൽ കഴിച്ചുകൂട്ടുന്നത് എന്ന ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ ഈരടിയിൽ പറഞ്ഞതുപോലെ പരിശ്രമിക്കുകയും എല്ലാ സമയത്തും അത്തരം ചിന്തകളിൽ വ്യാപരിക്കുകയും ചെയ്യുന്നു. ഇവർ തന്നെയാണ് യഥാർത്ഥ വിശ്വാസികളും അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നവരും. ചില ആളുകൾ എന്തെങ്കിലും സാമ്പത്തിക ആഹ്വാനങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ തരീഖ് ജദീദിന്റെയും വഖഫ് ജദീദിന്റെയും വിളംബരമുണ്ടാകുമ്പോൾ കടമെടുത്തുകൊണ്ടാണെങ്കിലും തുക കൊടുക്കുന്നു. വാസ്തവത്തിൽ കടമെടുത്തുകൊണ്ട് ഈ തുക കൊടുത്തു വീട്ടേണ്ടത് നിർബന്ധമൊന്നുമല്ല. പക്ഷേ അവർക്ക് യാതൊരാശങ്കയുമില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണെങ്കിൽ അള്ളാഹു തന്നെ അത് പൂർത്തിയാക്കി തരുമെന്ന് അവർക്കറിയാം. ചുരുക്കത്തിൽ അഹമ്മദിയ ജമാഅത്തിന് അള്ളാഹു വലിയ വലിയ ത്യാഗങ്ങൾ ചെയ്യുന്നവരെ നൽകിയിട്ടുണ്ട്. അനഹമ്മദികളെപ്പോലെ 5-10 രൂപ കൊടുത്ത് പള്ളിയിൽ വിളംബരപ്പെടുത്താറില്ല. ത്യാഗങ്ങൾക്ക് മത്സരിച്ച് തങ്ങളെ സമർപ്പിക്കുന്ന നിരവധി സംഭവങ്ങൾ എനിക്ക് മുന്നിലുണ്ട്. അതിൽ ആഫ്രിക്കൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഏഷ്യൻ രാജ്യങ്ങളും ഉൾപ്പെടുന്നു. ദരിദ്രരായ ആളുകൾ ചന്തയിൽ വലിയ ത്യാഗങ്ങളാണ് നൽകുന്നത്. അവരുടെ ത്യാഗങ്ങൾ പ്രത്യക്ഷത്തിൽ തുകയുടെ കാര്യത്തിൽ ചെറുതാണെങ്കിൽ പോലും മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ പക്കൽ വളരെ വലിയ ത്യാഗങ്ങളാകുന്നു. ഇത്തരം ആളുകളെ സംബന്ധിച്ച് ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഒരു ദിർഹം 1000 ദിർഹത്തെയും 1000000 ദിർഹത്തെയും കവച്ചു വെക്കുകയുണ്ടായി. ഈ ഒരാത്മാവ് വിദൂര ദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളിലും കാണാവുന്നതാണ്. സാമ്പത്തിക ത്യാഗങ്ങൾ ചെയ്യുന്നത് മുഖേന അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നു എന്ന് മാത്രമല്ല, അള്ളാഹു അവരുടെ എല്ലാ തരം ഭയാശങ്കകളെയും അകറ്റുകയും അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഉദാഹരണമായി തൻസാനിയ അമീർ സാഹിബ് എഴുതുന്നു, ഒരു നവ അഹമ്മദിയായ അബ്ദുള്ള സാഹിബ് പറയുന്നു, ചന്ത കൊടുക്കുന്നത് കൊണ്ട് എനിക്ക് 2 പ്രയോജനങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഒന്ന്, അതിനുശേഷം എന്റെ ഉപജീവനത്തിൽ വർധനവുണ്ടാകുന്നു. 2, ഞാൻ കച്ചവടം ചെയ്യുമ്പോൾ ഒരു കട നടത്തുകയാണ് ചെയ്യുന്നത്. എന്റെ കടയിലെ എല്ലാ സാധനങ്ങളും വളരെ വേഗം വിറ്റഴിക്കപ്പെടുന്നു. എന്റെ കട പെട്ടെന്ന് കാലിയാകുന്നു, പിന്നെ പുതിയ സാധനങ്ങൾ കൊണ്ടുവരുന്നു. ഇങ്ങനെ എനിക്ക് ലാഭമുണ്ടാവുകയും ചെയ്യുന്നു. പറയുന്നു, ഇതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുന്നതിന്റെ ഫലമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കസാഖിസ്ഥാനിലെ സാദ നൂഫ് സാഹിബ് എപ്പോഴും വളരെ ആവേശത്തോടു കൂടി ചന്തയിൽ ഭാഗഭാക്കാകാറുണ്ട്. ഇദ്ദേഹം റിട്ടയേർഡ് സൈനികനാണ്, പെൻഷൻ കിട്ടുന്നുണ്ട്. എന്നാൽ പെൻഷൻ കിട്ടുമ്പോഴെല്ലാം ഉടൻ തന്നെ ജമാഅത്തി സെന്ററിൽ വന്ന് ചന്ത കൊടുക്കുകയും ചെയ്യും. അദ്ദേഹം പറയുന്നു, അള്ളാഹു എനിക്ക് ചന്തയിൽ ഒരുപാട് അനുഗ്രഹം നൽകിയിരിക്കുന്നു. എന്റെ നിശ്ചലമായി പോയ പല കാര്യങ്ങളും അള്ളാഹു അതുമുഖേന ചെയ്തു തരുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ ഈമാനിന്റെ അവസ്ഥ. അദ്ദേഹം പറയുന്നു, ഒരു കച്ചവട കേന്ദ്രം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കെട്ടിട നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ കയ്യിലുള്ള മൂലധനമെല്ലാം അതിൽ വിനിയോഗിച്ചു. പൈസ മുഴുവൻ തീർന്നെങ്കിലും പണി പൂർത്തിയായില്ല. എന്റെ പക്കൽ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു, അത് വിൽപ്പന നടത്തി അതിന്റെ പൈസയും അതിലിറക്കി. പണി പൂർത്തിയാക്കാമെന്ന് ഞാൻ കരുതി. പക്ഷേ അപ്പാർട്ട്മെന്റ് വാങ്ങാൻ ഒരാളെയും കിട്ടുന്നുണ്ടായിരുന്നില്ല. വളരെ നിരാശാജനകമായ അവസ്ഥയായിരുന്നു. കയ്യിലുണ്ടായിരുന്ന അവസാന തുകയും തീർന്നുകൊണ്ടിരിക്കുകയാണ്. പറയുന്നു, ഏതെങ്കിലും വിധത്തിൽ എനിക്ക് അനുഗ്രഹം നൽകി എനിക്ക് പൈസ കിട്ടാനും പണി പൂർത്തിയാക്കാനും കഴിയണമേ എന്ന് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അള്ളാഹു ഒരാളെ അയക്കുകയും അയാളിന്റെ അപ്പാർട്ട്മെന്റ് വാങ്ങുകയും ചെയ്തു. അങ്ങനെ വന്ന വരുമാനം ഞാൻ അതിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഇറക്കുകയും ചെയ്തു. പറയുകയാണ്, അപ്പാർട്ട്മെന്റ് ഞാൻ വിറ്റതിന് ശേഷം താമസിക്കുന്നതിനുള്ള സൗകര്യം എങ്ങനെ ഉണ്ടാക്കും എന്നതായി എന്റെ പ്രശ്നം. പക്ഷേ അള്ളാഹു അയച്ച അതേ മലക്ക് എന്നോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, എനിക്കിപ്പോൾ ഉടൻ തന്നെ വീടിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു വർഷം വരെ ഈ വീട്ടിൽ തന്നെ താമസിക്കാവുന്നതാണ്. അങ്ങനെ അള്ളാഹു എൻ്റെ താമസത്തിനുള്ള ആവശ്യവും പൂർത്തീകരിച്ചു. എൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയായി. ഇതെല്ലാം ചന്തകളുടെ അനുഗ്രഹമാണെന്നും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുന്നതിൻ്റെ ഫലമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. കസാഖിസ്ഥാനിലെ തന്നെ ഒരു ജമാഅത്ത് ഭാരവാഹി എഴുതുന്നു, ഇവിടെ ജമാഅത്തിലുള്ള ഒരു ലജ്ന സഹോദരി ബൈവ റോസ സായിബ കൃത്യമായി തരീഖ് ജദീദ് വഖഫ് ജദീദ് ചന്തകൾ കൊടുക്കാറുണ്ട്. ഒരു ദിവസം അവർ തരീഖ് ജദീദ് വഖഫ് ജദീദ് ചന്ത കൊടുത്തതിന് ശേഷം തൻ്റെ മകൾക്ക് നല്ല ജോലി കിട്ടുന്നതിന് വേണ്ടി ദുആക്ക് അപേക്ഷിക്കുകയും എനിക്ക് കത്തയക്കുകയും ചെയ്തു. ഇവർക്കൊക്കെ ഖിലാഫത്തുമായി സുദൃഢമായ ബന്ധമുണ്ട്. റഷ്യയിൽ നിന്ന്, അതിൻ്റെ സ്റ്റേറ്റുകളിൽ നിന്ന് നിരവധി കത്തുകളാണ് വരുന്നത്. അവർ പറയുന്നു, ചന്ത കൊടുത്തതിൻ്റെ അടുത്ത ദിവസം തന്നെ അവർക്ക് നല്ലൊരു ജോലി കിട്ടി. അതിനു മുമ്പ് അവർ നിരവധി തവണ ശ്രമിച്ചിരുന്നുവെങ്കിലും അതിൽ വിജയം ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ അള്ളാഹു അനുഗ്രഹിക്കുകയും അവരുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നതിനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്തു. അവർക്ക് ജോലി നൽകുന്ന ആളുകൾ തങ്ങൾ ജോലി നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഫോൺ ചെയ്യുകയും വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. നല്ല ജോലിയും നൽകുകയുണ്ടായി. അവർ പറയുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മഹാത്ഭുതമാണ്. അള്ളാഹു ഇത്രയും വേഗം എങ്ങനെയാണ് അനുഗ്രഹം നൽകുന്നത് എന്ന കാര്യത്തിൽ ഞാൻ ആശ്ചര്യപരിതയാണ്. യൂറോപ്പിലെ ഒരു രാജ്യമായ ജോർജിയയിലെ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി പറയുന്നു, ജമാഅത്തിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ജമാഅത്ത് സദർ സാഹിബ് തഹ്രീക് ജദീദിൽ വളരെ ആവേശപൂർവം ഭാഗഭാക്കായ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അതിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. പറയുന്നു, ഞാൻ ജന്മൻ അഹമ്മദിയാണ്. ഇവിടെ പറയപ്പെട്ട വിദ്യാർത്ഥി 4 വർഷം മുമ്പാണ് ബയ്യത്ത് ചെയ്തത്. സാമ്പത്തിക ത്യാഗത്തിൽ അയാൾ ഒരുപാട് മുന്നോട്ട് ഗമിച്ചിരിക്കുന്നു. എനിക്കും എൻ്റെ വാഗ്ദാനം വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് ഒരുപാട് ലജ്ജ തോന്നി. പറയുന്നു, അങ്ങനെ ഞാൻ എൻ്റെ വാഗ്ദാനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം പറയുകയാണ്, അവിടെ ആമിലയിലും സദർ സാഹിബ് സാമ്പത്തിക ത്യാഗങ്ങളെ സംബന്ധിച്ച് ഉപദേശിച്ചുകൊണ്ട് ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് തൻ്റെ ത്യാഗങ്ങൾ നൽകിയതെന്നും എല്ലാം തന്നെ സമർപ്പിച്ചതെന്നും പറയുകയുണ്ടായി. ഈ ഉദാഹരണം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ കൂടുതൽ ആവേശമുണ്ടായി. ഏതായാലും വാഗ്ദാനം വർദ്ധിപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. എനിക്കതിനുള്ള കഴിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ത്യാഗം ചെയ്യുന്നതാണ്. ഞാൻ എത്രമാത്രം വാഗ്ദാനം വർദ്ധിപ്പിച്ചു എന്നാൽ അതെങ്ങനെ കൊഴുത്തുവിട്ടുമെന്ന ആശങ്കയായി. അത് തീർക്കുന്നതിന് വേണ്ടി ഞാൻ പാർട്ട് ടൈം ടാക്സി ഓടിക്കാമെന്നും കരുതി. പഠനത്തോടൊപ്പം ടാക്സി ഓടിച്ചും എൻ്റെ വാഗ്ദാനം പൂർത്തിയാക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടി, അവന് വേണ്ടി ത്യാഗം ചെയ്യുന്നതിന് വേണ്ടിയാണ്, അല്ലാതെ വയർനിറയ്ക്കാനല്ല ഞാൻ ഈ ജോലി ചെയ്യുന്നത്. അതിൽ എനിക്ക് ആനന്ദമുണ്ടായിരുന്നു. ചില സന്ദർഭങ്ങളിൽ പെട്രോൾ അടിക്കാനുള്ള പൈസ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിതാവിൽ നിന്ന് കടം വാങ്ങിയിരുന്നു. പിന്നെ ജോലി ചെയ്ത് കടവും വീട്ടിയിരുന്നു, ചന്തയും കൊടുത്തിരുന്നു. അങ്ങനെ എൻ്റെ വാഗ്ദാനം പൂർത്തിയാക്കിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന എൻ്റെ വാഗ്ദാനം എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അള്ളാഹു അത് കൊടുത്തു വീട്ടുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നു. ജർമ്മനിയിലെ റോഡ്ഗോ ജമാഅത്ത് സദർ പറയുന്നു, ഞങ്ങളുടെ ജമാഅത്തിൻ്റെ ടാർഗറ്റ് ഞങ്ങൾ പൂർത്തീകരിച്ചു. ഇപ്പോൾ അവിടെ പള്ളി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഖുദാമുല്ലാമദിയ കായിദ് ഞങ്ങളോട് പറഞ്ഞു, നമുക്ക് ഇതിനു വേണ്ടി ഇനിയും പൈസ സ്വരൂപിക്കേണ്ടിയിരിക്കുന്നു. നമുക്കിവിടെ പൊട്ടൻഷ്യലുണ്ട്. ജനങ്ങൾക്ക് ചന്ത കൊടുക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തരീഖ് ജദീദിൻ്റെ ത്യാഗത്തിൽ നമ്മൾ മുന്നേറേണ്ടതാണ്. അതിലും നമ്മുടെ നിലവാരം നന്നാക്കാൻ കഴിയും. 2019 മുതൽ നമ്മൾ സാമ്പത്തിക ത്യാഗത്തിലേക്ക് ശ്രദ്ധ നൽകിക്കൊണ്ടിരിക്കുന്നു. അന്ന് നമ്മുടെ ചന്ത ഏതാനും 1000 യൂറോകളായിരുന്നു. ഇപ്പോൾ അത് ലക്ഷങ്ങളിലെത്തിയിരിക്കുന്നു. ആളുകൾ സന്തോഷത്തോടെ ത്യാഗം ചെയ്തതാണ്. ചില ആളുകൾക്ക് അതിലേക്ക് ശ്രദ്ധയുണ്ടാകാൻ കാരണം ചില വാഖിഫിനെ സിന്ദഗിയായ ആളുകൾ ജമാഅത്ത് തങ്ങൾക്ക് നൽകുന്ന 1 മാസത്തെ അലവൻസ് ചന്തയായി നൽകാമെന്ന് വിളംബരപ്പെടുത്തി. ഒരാൾ പറയുകയാണ്, എനിക്കതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ ഒരുപാട് ലജ്ജ തോന്നി. വഖഫെ സിന്ദഗിയായ ഒരാൾ തൻ്റെ അലവൻസ് നൽകുന്നു. ഞാനാകട്ടെ ഒരുപാട് സമ്പാദിക്കുന്നു. എനിക്കെന്തുകൊണ്ട് ഇത്തരം ത്യാഗങ്ങൾ ചെയ്തുകൂടാ? അങ്ങനെ എനിക്ക് കിട്ടിയ വലിയൊരു സംഖ്യ ഞാൻ ജമാഅത്തിന് കൊടുത്തു. അടുത്ത വർഷം എൻ്റെ വാഗ്ദാനം കുറെ കൂടി വർദ്ധിപ്പിച്ച് സമർപ്പിക്കുകയുണ്ടായി. ഇരട്ടിയാക്കി അല്ല, അതിലും അധികമാക്കി. അള്ളാഹുവിന് അനുഗ്രഹത്താൽ വളരെ വലിയൊരു കോൺട്രാക്ട് ലഭിച്ചു. ആയിരക്കണക്കിന് യൂറോ എനിക്ക് ചന്തയിൽ കൊടുക്കാൻ തോഫിക്ക് ലഭിച്ചു. 40-50 ആയിരം യൂറോ വരെ കൊടുക്കുകയുണ്ടായി. അതോടൊപ്പം ഉണ്ടായ മറ്റൊരു പ്രഭാവം എന്തെന്നാൽ നന്മയ്ക്കുള്ള ഒരു ത്വരയുണ്ടായി. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യാനുള്ള ആവേശമുണ്ടായി. അങ്ങനെ അദ്ദേഹം തൻ്റെ വ്യക്തിപരമായ ചെലവുകൾ വളരെയേറെ കുറച്ചു. വളരെ ലളിതമായ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. തികച്ചും ലളിതമായ ജീവിതം നയിക്കാൻ ആരംഭിച്ചു. സാമ്പത്തിക ത്യാഗത്തിൽ കൂടുതൽ ഭാഗവാക്കായി. മാൽ സെക്രട്ടറി പറയുന്നു, ഞങ്ങൾ വളരെ അത്ഭുതപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക സാഹചര്യം അങ്ങനെ അല്ലായിരുന്നു, പക്ഷേ നിരവധി ത്യാഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് ഒരു പഴയ സംഭവം ഓർമ്മ വരികയാണ്. കറാച്ചിയിൽ നമ്മുടെ സാത്വികനായ സുഹൃത്ത് ഉണ്ടായിരുന്നു, ഷേഖ് മജീദ് സാഹിബ്. അദ്ദേഹം വലിയ സാമ്പത്തിക ത്യാഗങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൻ്റെ വീട്ടുചെലവിനുള്ള പൈസ മാറ്റിവെച്ച് ബാക്കി തുക മുഴുവനും ജമാഅത്തി പദ്ധതികളിൽ ആവേശപൂർവം നൽകുമായിരുന്നു. ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാ തആലയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം വിശുദ്ധ ഖുർആൻ പ്രസിദ്ധീകരണത്തിനും ഇതര പദ്ധതികളിലുമായി ആവേശപൂർവം ത്യാഗങ്ങൾ സമർപ്പിച്ചു. താൻ കച്ചവടം ചെയ്യുന്നത് തന്നെ ജമാഅത്തിന് വേണ്ടിയാണെന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. ഇത്തരം ആളുകളെയും അള്ളാഹു ഉണ്ടാക്കിയിട്ടുണ്ട്, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അവർ സമ്പാദിക്കുന്നത് ജമാഅത്തിൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനാണ്, അല്ലാതെ സ്വരുക്കൂട്ടി വയ്ക്കുന്നതിനല്ല. ആദിയാനിലെ വക്കീൽ മാൽ എഴുതുന്നു, കേരളത്തിലുള്ള ഒരാളുണ്ട്. അദ്ദേഹം പറയുന്നു, വളരെ മോശമായ അവസ്ഥയായിരുന്നു. എനിക്ക് ജോലിയൊന്നും കിട്ടിയിരുന്നില്ല. അവസാനം ഞാൻ മറ്റൊന്നുമില്ലെങ്കിലും തുണിക്കച്ചവടം തുടങ്ങാമെന്ന് തീരുമാനിച്ചു. ഫുട്പാത്തിൽ ഒരു മേശയിട്ട് കച്ചവടം തുടങ്ങി. കിട്ടുന്ന വരുമാനത്തിന് കൃത്യമായ കണക്ക് വെച്ച് ചന്ത കൊടുക്കാനും തുടങ്ങി. അള്ളാഹുവിൻ്റെ കൃപയാൽ അതിൽ ഒരുപാട് അനുഗ്രഹമുണ്ടായി. അദ്ദേഹം പറയുന്നു, ഇപ്പോൾ ഞാൻ വലിയ വലിയ തുകകൾ ചന്തയിൽ നൽകുന്നു. 2-3 വർഷം കൊണ്ട് കച്ചവടവും വലുതായി. സാഹചര്യങ്ങൾ കാരണം മറ്റ് ആളുകളുടെ കച്ചവടങ്ങൾ അലോസരപ്പെട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ജോലിയിൽ അള്ളാഹു അനുഗ്രഹം ചൊരിയുകയും അത് അസ്വസ്ഥമാവുകയും ചെയ്തില്ല. ഇതാണ് ചന്ത നൽകുന്നത് കൊണ്ടുള്ള അനുഗ്രഹങ്ങൾ. ചില ആളുകൾ പറയാറുണ്ട്, ഇന്നയാളും ജോലി ചെയ്യുന്നു, അള്ളാഹു അയാൾക്കും അനുഗ്രഹം നൽകുന്നുണ്ട്. ഞങ്ങളും ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അത്രത്തോളം ഞങ്ങൾക്ക് അനുഗ്രഹം കിട്ടുന്നില്ല. എന്നാൽ നെയ്യത്ത് നല്ലതാണെങ്കിൽ അള്ളാഹു അതുകൊണ്ട് പ്രയോജനവും നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. ചുരുക്കത്തിൽ, ഒരു അഹമ്മദിയെ സംബന്ധിച്ചിടത്തോളമുള്ള നേട്ടം ത്യാഗങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയും അതോടൊപ്പം ദുആകൾ കേൾക്കുകയും ചെയ്യുന്നു എന്നതാണ്. പിന്നെ അതിൻ്റെ അനുഗ്രഹങ്ങളും വെളിപ്പെടുന്നു. അദ്ദേഹം പറയുന്നു, അള്ളാഹുവിനു വേണ്ടി ഞാൻ ത്യാഗം ചെയ്യുകയും ചന്ത കൃത്യമായി കൊടുക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായി എൻ്റെ കച്ചവടത്തിലും അനുഗ്രഹമുണ്ടായി. സാഹചര്യം കാരണം മറ്റാളുകളുടെ സാമ്പത്തികാവസ്ഥ മോശമായിക്കൊണ്ടിരുന്നെങ്കിലും എനിക്ക് നേട്ടങ്ങൾ മാത്രമാണ് ഉണ്ടായത്. ഇപ്പോൾ അദ്ദേഹത്തിന് വലിയ വലിയ കടകളുണ്ട്. ഫുട്പാത്തിൽ ഒരു മേശയിട്ടിരുന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ വലിയ വലിയ കടകളും ഷോറൂമുകളുമായി. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ അദ്ദേഹം ലക്ഷങ്ങൾ ചന്തയായി നൽകുന്നു. ഈ വർഷം അദ്ദേഹം തരീഖ് ജദീദിൽ 10 ലക്ഷം രൂപ ചന്ത നൽകുകയുണ്ടായി. ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു സ്ത്രീ എഴുതുന്നു, ഞാൻ വഖ്ഫെനൗവിൽപ്പെട്ടയാളാണ്. ചന്ത കൊടുക്കുകയും ഖുതുബ കേൾക്കുകയും ചെയ്യുന്നു. അള്ളാഹു എനിക്കുള്ളിൽ വിശ്വാസമുണ്ടാക്കിയിരിക്കുന്നു. എനിക്ക് കിട്ടുന്ന സ്റ്റൈപ്പൻഡിൽ നിന്നും ചന്തയും കൊടുക്കുന്നു. അതിൽ അള്ളാഹു നൽകുന്ന അനുഗ്രഹം എൻ്റെ ചിന്തയ്ക്കും അതീതമാണ്. അതുപോലെ സിറിയയിൽ നിന്നുള്ള അലി സാഹിബ് പറയുന്നു, ഞാൻ ഒരു നവ അഹമ്മദിയാണ്. തഹ്രീക്ക് ജദീദിൽ ആദ്യമായി വാഗ്ദാനം നൽകി. എൻ്റെ അവസ്ഥയനുസരിച്ച് വളരെ വലിയ വാഗ്ദാനമാണ് എഴുതിച്ചത്. റമദാന് മുമ്പേ ഈ തുക സ്വരൂപിക്കുമെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു. ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, കോൺട്രാക്ട് ഒന്നുമില്ലായിരുന്നു, സാധാരണ ജോലിയാണ്. കാർട്ടൂൺ മുതലായ വീട് ഡബ്ബിംഗ് ആയിരുന്നു ജോലി. പറയുന്നു, ഈ വാഗ്ദാനം എങ്ങനെ പൂർത്തീകരിക്കുമെന്നതിൽ എനിക്ക് ആശങ്കയുണ്ടായിരുന്നു. ഈ ചിന്തയോടുകൂടി ഒരു ദിവസം ഞാൻ മാനേജറുടെ അടുത്തു പോയി സലാം പറഞ്ഞു. അദ്ദേഹം ഫോണിൽ ആരോടോ സംസാരിക്കുകയായിരുന്നു. താൻ സംസാരത്തിലാണെന്നും പിന്നെ കാണാമെന്നും അദ്ദേഹം ആംഗ്യരൂപത്തിൽ എന്നോട് പറഞ്ഞു. ഞാൻ പോയി ക്യാൻറ്റീനിലിരുന്നു. അവിടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഓഫീസർ വരികയും എന്നോട് കൂടെ പോരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, മാനേജർ നിങ്ങൾക്ക് ഇത്ര തുക നൽകണമെന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നു. ശമ്പള ലിസ്റ്റ് തയ്യാറായിട്ടില്ല. പക്ഷേ മാനേജർ സ്വന്തം നിലയ്ക്ക് എൻ്റെ ജോലിയെ സംബന്ധിച്ച് അനുമാനിച്ചുകൊണ്ട് എനിക്ക് ആ തുക നൽകുകയുണ്ടായി. അത് മുഖേന എനിക്ക് തരീഖ് ജതി ചന്ത കൊടുക്കാൻ മാത്രമുള്ള തുക ഉണ്ടായിരുന്നു. അതോടൊപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് മാത്രം നൽകപ്പെടുന്ന സംഖ്യയാണ്, ഇതേക്കുറിച്ച് മറ്റാരോടും പറയരുത്. ചുരുക്കത്തിൽ ഇങ്ങനെ അള്ളാഹു തൻ്റെ അനുഗ്രഹം മുഖേന സഹായം നൽകുന്നു. കാൽഗിരിയിൽ ഒരു വിദ്യാർത്ഥിനിയുണ്ട്. അവർ തൻ്റെ വിശ്വാസ ദൃഢീകരണത്തെപ്പറ്റി വിവരിക്കുന്നു. പഠനത്തിനിടയിൽ ജോലി കിട്ടാൻ പ്രയാസമാണെന്ന് എല്ലാവരും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ ഒരുപാട് ദുആ ചെയ്തു. തരീഖ് ജദീദിൻ്റെ സഫയവലിൽ ചന്ത കൊടുക്കുന്നതാണ്, അതിൽ ഭാഗഭാക്കാകാനാണ് എഴുതിയിട്ടുള്ളത്. അത് $1,000 അധികമുള്ള വാഗ്ദാനമായിരുന്നു. പറയുന്നു, ചന്ത കൊടുത്തതിൻ്റെ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ഒരുപാട് കൃപാകടാക്ഷമുണ്ടായി. 3 ദിവസത്തിനകം ജോലി കിട്ടി. എൻ്റെ ഒരു സെമിസ്റ്ററും നഷ്ടപ്പെട്ടില്ല. എനിക്ക് പൈസയും ലഭിച്ചു. ഇപ്പോൾ ആളുകൾ അതിൽ അത്ഭുതപ്പെടുകയാണ്. ആഫ്രിക്കയിലെ ചില ദരിദ്ര രാഷ്ട്രങ്ങളുണ്ട്. അതിൽ ഗിനി കുനാക്കിരി ഇൻചാർജ് മുബല്ലിഗ് സാഹിബ് എഴുതുന്നു. അവിടെയുള്ള ജമാഅത്ത് സദർ അബ്ദുള്ള കമാറ സാഹിബ് പറയുന്നു, ഞാൻ ജമാഅത്ത് സ്വീകരിച്ചതിന് ശേഷം കൃത്യമായി ചന്ത കൊടുക്കാൻ തുടങ്ങി. ഈ വർഷം ഞങ്ങളുടെ മൊത്തം വാഗ്ദാനത്തിൽ 40,000 francs കുറവുണ്ടായിരുന്നു. പ്രാദേശിക മൂല്യം പിരിവെടുത്തതിന് ശേഷം തിരിച്ചു പോകുമ്പോൾ ഇത്ര കുറവുണ്ടെന്ന് രേഖപ്പെടുത്തിയിരുന്നു. എനിക്കതിൽ വലിയ ലജ്ജ തോന്നി. ഞാൻ വീട്ടിൽ വന്ന് സ്വകാര്യ ചെലവുകൾക്ക് വേണ്ടി വെച്ചിരുന്ന തുക എടുത്ത് കൊടുക്കുകയുണ്ടായി. അടുത്ത ദിവസം തന്നെ അള്ളാഹു എനിക്ക് അത് തിരിച്ചു നൽകുകയും ചെയ്തു. എനിക്ക് ഒരാളുടെ ഫോൺ വന്നു. അയാൾ പറഞ്ഞു, ഇന്ന സമയത്ത് നിങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിരുന്നു, നിങ്ങൾക്ക് പ്രതിഫലം നൽകാതെയാണ് പറഞ്ഞു വിട്ടത്. എനിക്കതിൽ ഖേദമുണ്ട്. നിങ്ങൾ എന്താണ് അതിന് എന്നിൽ നിന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുക. ഞാൻ അയാളോട് പറഞ്ഞു, എനിക്ക് പ്രതിഫലം നൽകിയിട്ടില്ല. എനിക്കിപ്പോൾ ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങണമെന്നുണ്ട്. വീടിൻ്റെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് പൂർത്തിയാക്കാനുമുണ്ട്. അതിനെല്ലാത്തിനും എനിക്ക് തുകയുടെ ആവശ്യമുണ്ട്. അയാൾ ഉടൻ തന്നെ ഇത് നിങ്ങൾക്കുള്ള പ്രതിഫലമാണെന്ന് പറഞ്ഞ് പൈസ നൽകുകയുണ്ടായി. വാസ്തവത്തിൽ അത് എൻ്റെ പ്രതിഫലത്തെക്കാളും എത്രയോ വലുതായിരുന്നു. ഇങ്ങനെ അള്ളാഹു ഒരുപാട് ഇരട്ടിയാക്കി എനിക്ക് ലാഭം തന്നനുഗ്രഹിച്ചു. ഇതെല്ലാം ചന്തയുടെ അനുഗ്രഹമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലെ മുബല്ലിഗ് ഇൻചാർജ് പറയുന്നു, ഈസ സാഹിബ് എന്നോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. വീട്ടിലെ അവസ്ഥയും മോശമായിരുന്നു. ജമാഅത്തിനോട് വായ്പയ്ക്ക് അപേക്ഷിക്കാമെന്ന് ചിന്തിച്ചിരുന്നു. ഒരു ദിവസം തരീഖ് ജതി ചന്തയെയും ദൈവമാർഗത്തിൽ ത്യാഗത്തെയും കുറിച്ച് പ്രസംഗം കേൾക്കാനിടയായി. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു അണ കൊടുക്കുകയാണെങ്കിൽ പോലും അള്ളാഹു അത് 10 ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു നൽകുന്നതാണ്. ഞാൻ അത് പരീക്ഷിക്കാമെന്ന് കരുതി അന്നത്തെ ദിവസം മുതൽ ചന്ത കൊടുത്തു തുടങ്ങി. പിന്നെ അള്ളാഹു അനുഗ്രഹിച്ചത് എങ്ങനെയാണെന്ന് നോക്കുക. തുർക്കിയിലുള്ള ഒരു വജ്രവ്യാപാരി എന്നെ അദ്ദേഹത്തിൻ്റെ കമ്പനിയിലെടുത്തു. എൻ്റെ അവസ്ഥ ദിനം പ്രതി മെച്ചപ്പെട്ടു വന്നു. ഇപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ എൻ്റെ വീടുണ്ടാക്കി. യാത്രയ്ക്ക് വേണ്ടി പുതിയ ഒരു മോട്ടോർ സൈക്കിളും വാങ്ങുകയുണ്ടായി. നേരത്തെ മോട്ടോർ സൈക്കിൾ റിപ്പയർ ചെയ്യിക്കാനുള്ള പൈസ പോലും എൻ്റെ വക്കൽ ഉണ്ടായിരുന്നില്ല. ഈ ദരിദ്ര രാഷ്ട്രങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന ആളുകളുടെ സുദൃഢ വിശ്വാസത്തിൻ്റെ ദൃശ്യങ്ങളാണ് എല്ലാ സ്ഥലത്തും കാണപ്പെടുന്നത്. അള്ളാഹു ഇത്തരം ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് വികസിത രാഷ്ട്രങ്ങളിലും ദരിദ്ര രാജ്യങ്ങളിലും വസിക്കുന്നവരുടെ വിശ്വാസം സുദൃഢീകരിക്കാനുള്ള സംവിധാനമുണ്ടാക്കുന്നു. അവരുടെ വിശ്വാസത്തെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുന്നു. അമേരിക്കയിലെ ഒരു തഹ്രീക് ജദീദ് സെക്രട്ടറി എഴുതുന്നു, ഡാലസ് ജമാഅത്തിലെ ഖാദിമിനെ കോളേജിൽ ലഞ്ച് കഴിക്കാൻ രക്ഷിതാക്കൾ പൈസ കൊടുത്തിരുന്നു. ആ യുവാവ് പറയുകയാണ്, എനിക്ക് മേൽ അള്ളാഹുവിന് വലിയ അനുഗ്രഹമാണുള്ളത്. എല്ലാ ദിവസവും പുറത്തുപോയി ഭക്ഷണം കഴിക്കാവുന്നതാണ്. ഈ പൈസ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഉപയോഗിക്കണം. ഇങ്ങനെ ചിന്തിച്ചതിന് ശേഷം തഹ്രീക് ജദീദിൽ ഉൾപ്പെടാമെന്ന് ഞാൻ കരുതി. അങ്ങനെ അദ്ദേഹം പ്രസ്തുത തുക തഹ്രീക് ജദീദിൽ കൊടുക്കുകയും എന്തെങ്കിലും പയറുവർഗ്ഗങ്ങൾ വാങ്ങിച്ചു കഴിച്ച് വിശപ്പടക്കാനും തുടങ്ങി. പറയുന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എന്റെ പരീക്ഷാ ഫലങ്ങളെല്ലാം മികച്ചതായിരുന്നു. ജീവിതത്തിലും സ്വസ്ഥത വരാൻ തുടങ്ങി. ഭക്ഷണം കുറച്ചതുകൊണ്ട് ശരീരത്തിലും നല്ല ഫലം അനുഭവപ്പെടാൻ തുടങ്ങി. അള്ളാഹു വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യുന്നതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുന്നതിനുള്ള ശ്രദ്ധയുണ്ടായത് എന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച തീരുമാനമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബെൽജിയത്തിലെ ഒരു സ്ത്രീ തന്റെ ത്യാഗങ്ങളെ സംബന്ധിച്ച് എഴുതുന്നു, ഞാൻ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പല സ്ഥലത്തും അപേക്ഷ നൽകി. എല്ലാ സ്ഥലത്തു നിന്നും അനുഭവപരിചയമില്ല എന്ന പേരിൽ അത് തിരസ്കരിക്കപ്പെട്ടുകൊണ്ടിരുന്നു. പറയുന്നു, തഹ്രീക് ജദീദിന്റെ സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ്. എന്റെ വാഗ്ദാനം ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. എങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇനിയും ത്യാഗം ചെയ്യുകയാണെങ്കിൽ അവൻ അനുഗ്രഹിക്കുമെന്നും എന്റെ പ്രയാസത്തിൽ നിന്ന് അവൻ വിടുതൽ നൽകുമെന്നും എനിക്ക് തോന്നി. അവർ പറയുന്നു, ഞാൻ ചന്തയിൽ വർദ്ധനവ് വരുത്തി, കൂടുതൽ തുക നൽകി. ഏതാനും ദിവസങ്ങളായതേയുള്ളൂ, രണ്ട് സ്ഥലത്ത് നിന്ന് ജോലിക്കുള്ള ഓഫർ വന്നു. അവരുടെ ഹൃദയാഭിലാഷം പോലെ അവർക്ക് ജോലി കിട്ടുകയും ചെയ്തു. വീട്ടിൽ നിന്നും ഏതാനും മിനിറ്റുകൾ ദൂരെയാണ് ജോലിസ്ഥലം. പറയുന്നു, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദൈവിക അടയാളമാണ്. ചുരുക്കത്തിൽ, ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ അള്ളാഹു ജനങ്ങളുടെ വിശ്വാസ വർദ്ധനവിന് വേണ്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം അത് കാണുമ്പോൾ, മറ്റുള്ളവർ അത് മനസ്സിലാക്കുമ്പോൾ അവർക്കും ത്യാഗമനോഭാവം ഉണ്ടാകുന്നു. ജമാഅത്തിൽ ദൈവിക നിർദ്ദേശമനുസരിച്ച് രഹസ്യമായി ത്യാഗം ചെയ്യുന്നവരുമുണ്ട്. അതിനെ സംബന്ധിച്ച് ആരും അറിയരുതെന്ന് അവർ പറയുന്നു. ഒരു സ്ഥലത്തുള്ള മാൽ സെക്രട്ടറി മുറബി സാഹിബ് എഴുതുന്നു, ഞാൻ ജമാഅത്തി മിഷൻ ഹൗസിന് മുന്നിലുള്ള ലെറ്റർ ബോക്സ് തുറന്നപ്പോൾ അതിൽ നിന്ന് ഒരു കവർ കിട്ടി. അതിൽ 1000 യൂറോ ഉണ്ടായിരുന്നു. ഇത് തഹ്രീക് ജദീദിന്റെ ചന്തയാണെന്നും തന്റെ പേര് വെളിപ്പെടുത്തരുതെന്നും അതിൽ എഴുതിയിരുന്നു. മാൽ സെക്രട്ടറി എഴുതുകയാണ്, ഒരാൾ ആയിരക്കണക്കിന് തുക ത്യാഗം ചെയ്തുകൊണ്ട് തന്റെ പേര് വെളിപ്പെടുത്തരുത് എന്ന് എഴുതുന്നു. ഞാനാണ് തന്നതെന്ന് താങ്കൾക്കറിയാം, അത് മതി. പക്ഷേ ഞാൻ ഇത്രയും തന്നുവെന്ന് വിളംബരപ്പെടുത്തരുത്. ചുരുക്കത്തിൽ, ഇത്തരത്തിലുള്ള ആളുകളെയും അള്ളാഹു ജമാഅത്തിന് നൽകുന്നു. അവർ ത്യാഗങ്ങൾ ചെയ്യുകയും അതിൽ മുന്നേറുകയും ചെയ്യുന്നു. ജർമ്മനിയിൽ 50,000 യൂറോ ചില ആളുകൾ നൽകുന്നുവെങ്കിലും ഒരിക്കലും അതേക്കുറിച്ച് വെളിപ്പെടുത്തുന്നില്ല. തന്റെ പേര് വെളിപ്പെടാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ആഫ്രിക്കയിലും യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ ഇത്തരം ആളുകളുണ്ട്. ഞാൻ പറഞ്ഞു വന്നതുപോലെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ ഭൗതികാസക്തമായ ലോകത്തിലും എല്ലാ ഭാഗത്തും തങ്ങളുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള നട്ടോട്ടത്തിനിടയിലും അള്ളാഹു ജമാഅത്തിന് ഇത്തരം ത്യാഗങ്ങൾ ചെയ്യുന്നവരെ നൽകിക്കൊണ്ടിരിക്കുന്നു. അവർ പരസ്പരം കൂടുതൽ ത്യാഗം ചെയ്യാൻ ആഗ്രഹമുള്ളവരുമാണ്. ഞാൻ പറഞ്ഞു വന്നതുപോലെ ഹദരത്ത് മുസ്ലിം മോഹദ് റളിയല്ലാഹു അൻഹു തഹ്രീക് ജദീദിന്റെ ആരംഭം കുറിച്ചപ്പോൾ ലളിത ജീവിതം നയിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു. ഇന്നത്തെ വർണ്ണാവൃതമായ പ്രകടന പരിധിയിലേക്ക് ചായുന്ന, തങ്ങളുടെ പേരുകൾ വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ലോകത്തും ലളിത ജീവിതം നയിച്ചുകൊണ്ട് നിശബ്ദമായി ത്യാഗങ്ങൾ ചെയ്യുന്നവർ ഇക്കാലഘട്ടത്തിലുമുണ്ട്. അങ്ങനെയുള്ള ചില ഉദാഹരണങ്ങളാണ് ഞാൻ കേൾപ്പിച്ചത്. ഇത്തരം നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ വരുന്നു. നമുക്കറിയാം, ഇന്നത്തെ ദിവസം തഹ്രീക് ജദീദിന്റെ പുതുവത്സര വിളംബരമാണ്. ഞാനത് ഇന്ന് വിളംബരപ്പെടുത്തുന്നതാണ്. ആദ്യ ആഴ്ചയിലാണ് നടക്കേണ്ടിയിരുന്നത്. 1-ാം തീയതി ജുമാ ആയതുകൊണ്ട് ഇന്ന് 2-ാമത്തെ ജുമായിൽ അത് വിളംബരപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ത്യാഗം ചെയ്യുന്നവരെയും അനുസ്മരിച്ചത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്ത് എന്ന നിലയ്ക്ക് ലോകത്ത് അഹമ്മദിയ ജമാഅത്തിലെ അംഗങ്ങൾ മാത്രമാണ്. യുൻഫിക്കൂന അംവാലഹും ബില്ലൈലി വന്നഹാർ, അവർ രാവും പകലും തങ്ങളുടെ സമ്പത്ത് ചിലവഴിക്കുന്നവരാണ് എന്നത് യഥാർത്ഥത്തിൽ സാക്ഷാത്കരിക്കുന്നവർ. കർമ്മരൂപേണ രാപ്പകൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നതുപോലെ 24 മണിക്കൂറും ഈ ത്യാഗത്തിൻ്റെ ശൃംഖല തുടർന്നുകൊണ്ടിരിക്കുന്നു. അഹമ്മദിയ ജമാഅത്ത് ലോകത്തിലെ എല്ലാ സ്ഥലത്തും പരന്നിരിക്കുന്നു. ഇന്ന് 220 രാജ്യങ്ങളിൽ അഹമ്മദിയ ജമാഅത്ത് സ്ഥാപിതമാണ്. എല്ലാ സ്ഥലത്തും നമുക്ക് ത്യാഗങ്ങൾ ചെയ്യുന്നവരുടെ മാതൃകകൾ കാണാൻ കഴിയുന്നു. ഇപ്പോൾ ഞാൻ ഈ ഖുത്ബ നൽകുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ രാത്രിയും ചിലയിടത്ത് പകലുമാണ്, പക്ഷേ എല്ലാവരും ഈ ഖുത്ബ കേൾക്കുന്നു. അഹമ്മദിയ ജമാഅത്ത് ഉമ്മത്തെ വാഹിദ ഒരേക സമുദായത്തിൻ്റെ ദൃശ്യമാണ് പ്രകടിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ഇതാണ് അഹമ്മദിയ ജമാഅത്തിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തമാക്കുന്നതും. ഈ ത്യാഗങ്ങൾ തന്നെയാണ് അള്ളാഹുവിനെ തൃപ്തി കരസ്ഥമാക്കുന്നതിനുള്ള ആഗ്രഹം തന്നെയാണ് ജമാഅത്തിൻ്റെ പുരോഗതിക്ക് നിദാനം. ജമാഅത്തിലെ ആളുകളിൽ ഇത് നിലനിൽക്കുന്നിടത്തോളം അള്ളാഹു ജമാഅത്തിന് മേൽ തന്നെ അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഞാൻ കേൾപ്പിച്ച സംഭവങ്ങളിലധികവും പുതു അഹമ്മദികളുടെയോ യുവാക്കളുടേതോ ആണ്. അള്ളാഹു ഈ ഒരു ആത്മാവ് ഇന്നും ജനങ്ങളിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു സംഗതിയുണ്ട്, ഈ കാലഘട്ടം മസീഹ് മൗഊദ് അലി ഇസ്ലാമിൻ്റെ ഈ കാലം സന്മാർഗ പ്രചാരണത്തിൻ്റെ കാലമാകുന്നു, അതിൻ്റെ പരിപൂർത്തിയുടെ കാലഘട്ടമാകുന്നു, ലോകത്ത് ഇസ്ലാമിക അധ്യാപനങ്ങൾ പരത്താനുള്ള കാലഘട്ടമാകുന്നു. അതുകൊണ്ട് അള്ളാഹു മുഹമ്മദീ മസീഹ് വരുമെന്ന് നമുക്ക് അറിയിപ്പ് നൽകി. ചുരുക്കത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന സന്മാർഗാധ്യാപനങ്ങൾ ആ മഹാത്മാവിലൂടെ തന്നെ പൂർത്തിയാക്കുകയും അതിൻ്റെ പ്രചാരണ സമ്പൂർത്തീകരണത്തിന് വേണ്ടി ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജമാഅത്തിനെ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മൾ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടി ഇത് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അള്ളാഹു തന്നെ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരുന്നതാണ്. യാതൊരു ഭയവും ദുഃഖവും കൂടാതെ നമുക്ക് ജീവിതം നയിക്കാൻ കഴിയും. അള്ളാഹു നമ്മെ എല്ലാ ഭയത്തിൽ നിന്നും രക്ഷിക്കും, എല്ലാ ദുഃഖത്തിൽ നിന്നും വിടുതൽ നൽകും, നമ്മുടെ പ്രയാസങ്ങൾ അകറ്റുകയും ചെയ്യും, നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യും. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി, അത് കരസ്ഥമാക്കുന്നതിന് വേണ്ടി എല്ലാ അഹമ്മദിയും ശ്രമിക്കേണ്ടതാണ്. ഞാൻ ഉദാഹരണങ്ങൾ നൽകിയതുപോലെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അഹമ്മദികൾക്ക് മേൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹവർഷമുണ്ടാകുന്നു. ഇസ്ലാമിക പ്രചാരണ പ്രവർത്തനങ്ങളുടെ അനുഗ്രഹഫലമായി ഈ ത്യാഗങ്ങൾ ചെയ്യുന്നവർ അനുഗ്രഹം കരസ്ഥമാക്കുകയും ചെയ്യുന്നു. ബയ്യത്തുകൾ നടക്കുമ്പോഴും ജമാഅത്തി സാഹിത്യങ്ങളിൽ ചെലവ് ചെയ്യപ്പെടുമ്പോഴും ജമാഅത്തി തബ്ലീഗിന് ചെലവഴിക്കപ്പെടുമ്പോഴും ജാമിയകൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോഴും ഈ എല്ലാ ചെലവുകളിലും ചന്ത കൊടുക്കുന്നവരെയും അതിൻ്റെ അനുഗ്രഹങ്ങളിൽ ഭാഗവാക്കാക്കുന്നു. അള്ളാഹു അവർക്ക് അനുഗ്രഹം നൽകുന്നു. ഇനി ഞാൻ എല്ലാ വർഷത്തെയും പോലെ തഹ്രീക് ജദീദിൻ്റെ ചില കണക്കുകൾ സമർപ്പിക്കാം. അതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാകുന്നതാണ്. ഏറ്റവും ഒടുവിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ ഒരു ഉദ്ധരണിയും കേൾപ്പിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ തഹ്രീക് ജദീദിൻ്റെ 90-ാം വർഷം അവസാനിക്കുകയും നമ്മൾ 91-ാമത്തെ വർഷത്തിൽ പ്രവേശിക്കുകയും ചെയ്തിരിക്കുന്നു. തഹ്രീക് ജദീദിൻ്റെ വിളംബരത്തിൽ ഒരു കാര്യം കൂടി വിശദീകരിക്കാനുണ്ട്. ഇതിൻ്റെ 1-ാമത്തെ ലെഡ്ജർ 91 വർഷം പൂർത്തിയാക്കുന്നു. 2-ാമത്തെ ലെഡ്ജർ 81-ാമത്തെ വർഷമാണ്. 3-ാമത്തെ ലെഡ്ജർ 60 വർഷമായി. 4-ാമത്തെ ലെഡ്ജർ 41-ാമത്തെ വർഷവും 5-ാമത്തെ ലെഡ്ജർ 21-ാം വർഷവുമാണ്. ഓരോ 19 വർഷം കൂടുമ്പോഴും പുതിയ ലെഡ്ജർ ആരംഭിക്കുന്നു. 6-ാമത്തെ ലെഡ്ജർ കഴിഞ്ഞ 2 വർഷം മുമ്പാണ് ആരംഭിച്ചത്. ഇനി പുതുതായി വരുന്നവരും കഴിഞ്ഞ വർഷമുള്ളവരുമെല്ലാം തഹ്രീക് ജദീദിൻ്റെ 6-ാമത്തെ ലെഡ്ജറിലാണ് ഉൾപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ തഹ്രീക് ജദീദിൻ്റെ സാമ്പത്തിക ത്യാഗം 17.98 മില്യൺ പൗണ്ടാണ്. ഇത് കഴിഞ്ഞ വർഷത്തേക്കാളും 779,000 പൗണ്ട് അധികമാണ്. ജർമ്മനി ജമാഅത്ത് ഈ വർഷം 1-ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. തഹ്രീക് ജദീദ് ചന്തയിൽ വർധനവ് വരുത്തുമ്പോൾ മറ്റ് ചന്തകൾ കുറയുമെന്ന് ജർമ്മനി അമീർ സാഹിബിന് ആശങ്കയുണ്ടായിരുന്നു. അദ്ദേഹം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കേണ്ടതാണ്. തഹ്രീക് ജദീദിൻ്റെ ത്യാഗം കാരണം മറ്റ് ചന്തകളിലും അള്ളാഹു അനുഗ്രഹം നൽകുന്നതാണ് ഇൻഷാല്ലാ. അള്ളാഹു ജർമ്മനി ജമാഅത്തിന്റെ ആത്മാർത്ഥതയിലും കൂറിലും അഭിവൃദ്ധി നൽകുമാറാകട്ടെ. കറൻസിയിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടും മൊത്തത്തിൽ ത്യാഗങ്ങളുടെ കാര്യത്തിൽ ജമാഅത്തുകൾ മുന്നോട്ട് കുതിക്കുന്ന ദൃശ്യമാണ് പ്രകടിപ്പിച്ചത്. കനഡയും അമേരിക്കയും തമ്മിൽ ഫസ്തബിക്കുൽ ഖൈറാത്ത്, നന്മയിൽ പരസ്പരം മത്സരിച്ചു മുന്നേറുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മത്സരം തന്നെയാണ് നടക്കുന്നത്. കഴിഞ്ഞ വർഷം കനഡ പ്രകടമായ രീതിയിൽ പിരിവുകൾ നടത്തി മൂന്നാമത്തെ സ്ഥാനത്തെത്തിയിരുന്നു. അന്ന് അമേരിക്ക രണ്ടാം സ്ഥാനത്തായിരുന്നു. ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ്. രണ്ടാം സ്ഥാനത്ത് ബ്രിട്ടനാണുള്ളത്. രണ്ടുപേരും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അല്പം ശ്രദ്ധിച്ചാൽ കനഡയ്ക്ക് വീണ്ടും മുകളിൽ വരാൻ കഴിയുന്നതാണ്. ഏതായാലും മൊത്തത്തിലുള്ള അവസ്ഥ ഇപ്രകാരമാകുന്നു. ജർമ്മനി ഒന്നാം സ്ഥാനത്താണുള്ളത്. ബ്രിട്ടനാണ് രണ്ടാം സ്ഥാനം. മൂന്ന് അമേരിക്ക, നാല് കനഡ, പിന്നെ അഞ്ചാം സ്ഥാനത്ത് മിഡിൽ ഈസ്റ്റിലെ ഒരു ജമാഅത്താണ്. ആറാം സ്ഥാനത്ത് ഇന്ത്യ, ഏഴാം സ്ഥാനത്ത് ഓസ്ട്രേലിയ, എട്ട് ഇന്തോനേഷ്യ, ഒമ്പത് വീണ്ടും ഒരു മിഡിൽ ഈസ്റ്റ് ജമാഅത്ത്, പിന്നെ പത്താം സ്ഥാനത്ത് ഘാനയാകുന്നു. കറൻസിയിൽ പ്രതിശീർഷ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിശീർഷ ചന്തയുടെ കണക്കിലും ആളുകൾ ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വർധനവുണ്ട്. പ്രതിശീർഷ ചന്ത നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയാണ് ഒന്നാം സ്ഥാനത്ത്, രണ്ട് സ്വിറ്റ്സർലാൻഡ്, മൂന്ന് ബ്രിട്ടൻ, നാല് കനഡ, അഞ്ച് ഓസ്ട്രേലിയ. ഇതിൽ പ്രവർത്തന മികവിൽ മറ്റ് എണ്ണപ്പെട്ട ജമാഅത്തുകൾ ബംഗ്ലാദേശ്, നൈജീരിയ, ഹോളണ്ട്, ഓസ്ട്രിയ, ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ്, അയർലാൻഡ്, മിഡിൽ ഈസ്റ്റ് ജമാഅത്തുകൾ എന്നിവയാണ്. ബംഗ്ലാദേശ് അവിടെയുള്ള അവസ്ഥകൾ രാഷ്ട്രപരമായും ജമാഅത്തി തലത്തിലും രാഷ്ട്രീയ തലത്തിലും വളരെ പ്രയാസഭരിതമാണ്. പല അഹമ്മദികളെയും ഒരു കാരണവുമില്ലാതെ കഴിഞ്ഞ സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരാണെന്ന് പറഞ്ഞ് ജയിലടച്ചുകൊണ്ടിരിക്കുന്നു. വാസ്തവം അങ്ങനെയല്ല. എതിരാളികൾ അഹമ്മദികളുടെ വീടുകളും അഗ്നിക്കിരയാക്കി. പലരുടെയും വീടുകൾ ഈ വർഷം രണ്ട് പ്രാവശ്യം തീയിട്ടു. അവരെ മർദ്ദിക്കുകയും ചെയ്തു. പക്ഷേ വിശ്വാസത്തിലവർ കൂടുതൽ മുന്നേറുകയാണ് ചെയ്തത്. അള്ളാഹു അവരുടെ അവസ്ഥകൾ നന്നാക്കുമാറാകട്ടെ. അവരുടെ ആത്മാർത്ഥതയും വിശ്വാസവും വർദ്ധിപ്പിക്കുമാറാകട്ടെ. ബംഗ്ലാദേശിനു വേണ്ടിയും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പിരിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനത്ത് ഗാനയാണ്. പിന്നെ യഥാക്രമം മൊറീഷ്യസ്, ബുർക്കിനോഫാസോ, നൈജീരിയ, തൻസാനിയ, ബെനിൻ, ഗാംബിയ, ലൈബീരിയ, സിയറാലിയോൺ, ഉഗാണ്ട എന്നിവയാണ് പത്ത് ജമാഅത്തുകൾ. ഈ ചന്തയിൽ ഉൾപ്പെട്ടവരുടെ മൊത്തം എണ്ണം 1681,000. പല റിപ്പോർട്ടുകളും എത്തിയിട്ടില്ല. ബുർക്കിനോഫാസോയിലെ ചില സ്ഥലങ്ങളിൽ നിന്നും റിപ്പോർട്ട് വന്നിട്ടില്ല. അവിടെ അവസ്ഥകളും മോശമാണ്, ബന്ധപ്പെടാൻ കഴിയുന്നില്ല. എന്നിരുന്നാലും ഈ ത്യാഗത്തിൽ ഭാഗമാക്കാവരുടെ മൊത്തം എണ്ണത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 50,000 വർധനവുണ്ട്. വർധനവ് വരുത്തിയതിൽ എടുത്തു പറയത്തക്ക രാജ്യങ്ങൾ നൈജീരിയ, കോംഗോ, ബ്രസാവിൽ, ഗാംബിയ, കോംഗോ കിൻഷാസ, കാമറൂൺ, ഗിനി കുനാക്കിരി, ഗിനി ബസാവോ, ഉഗാണ്ട, സിയറാലിയോൺ എന്നിവയാണ്. പിരിവിൻ്റെ അടിസ്ഥാനത്തിൽ ജർമ്മനിയിലെ ആദ്യ പത്ത് ജമാഅത്തുകൾ റോഡ്ഗൗ, റോഡർമാർക്ക്, ഓസൻബർഗ്, പിനേബർഗ്, നിഡ്ഡ, ഓലോൺ, മഹദിയാബാദ്, ഫ്ലോറസ്ഹൈം, നോയിസ്, വങ്കാർട്ടൺ. ആദ്യത്തെ പത്ത് ജമാഅത്തുകൾ ഹംബർഗ്, ഫ്രാങ്ക്ഫർട്ട്, ഡെയ്സൻബാക്ക്, ഗ്രോസ്ത്രോ, വിസ്പർഡൺ, മോർഫെഡൺ, വാൾഡാർഫ്, റിഷട്ടഡ്, വിസിൽഹൈം, ഡാംഷട്ടഡ്, മിൻഹൈം. ബ്രിട്ടനിലെ ആദ്യ അഞ്ച് റീജിയനുകൾ: ഒന്ന് ഇസ്ലാമാബാദ്, തുടർന്ന് ബൈത്തുൽ ഫുത്തു, മസ്ജിദ് ഫദൽ, മിഡ്ലാൻഡ്സ്, ബൈത്തുൽ എഹ്സാൻ. ആദ്യ പത്ത് ഇമാരത്തുകൾ: ഒന്ന് വോസ്റ്റർ പാർക്ക്, തുടർന്ന് പോർണഹം, ഇസ്ലാമാബാദ്, സൗത്ത് ചീം, വാൽസൺ, ഏഷ്, ഗില്ലിംഗ്ഹാം, ബ്രോഡ്ഫോർഡ് നോർത്ത്, യോൽ, അൾഡർഷോട്ട് സൗത്ത്. മൊത്തം പിരിവിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയിലെ ആദ്യ ജമാഅത്തുകൾ യഥാക്രമം മേരിലാൻഡ്, നോർത്ത് വിർജീനിയ, ലോസ് ആഞ്ചലസ്, സിയാറ്റിൽ, ചിക്കാഗോ, ഡെട്രോയിറ്റ്, സൗത്ത് വിർജീനിയ, ഡാലസ്, സിലിക്കൺ വാലി, ഓഷ്കോഷ്, നോർത്ത് ജേഴ്സി, ഹൂസ്റ്റൺ, സെൻട്രൽ ജേഴ്സി. കാനഡയിലെ ലോക്കൽ ഇമാർത്തുകൾ യഥാക്രമം വാൻ, കാൽഗരി, പീസ് വില്ലേജ്, ബ്രെമിംഗ്ടൺ വെസ്റ്റ്, വാങ്കോവർ, ടൊറൻ്റോ വെസ്റ്റ്, ബ്രാംപ്ടൺ ഈസ്റ്റ്, ടൊറൻ്റോ. ആദ്യ 10 ജമാഅത്തുകൾ ഹാമിൽട്ടൺ മോണ്ടൈൻ, ഹാമിൽട്ടൺ വെസ്റ്റ്, ഹദീഖ അഹമ്മദ്, ഹാമിൽട്ടൺ റോഡ്ഫോർഡ് ഈസ്റ്റ്, ആട്ടോ വെസ്റ്റ്, ആട്ടോ ഈസ്റ്റ്, മോൺട്രയൽ വെസ്റ്റ്, വിർജീനിയ, മോൺട്രയൽ ഈസ്റ്റ്, മാർക്കറം, ലോയ്ഡ്, മിൻസ്റ്റർ, സിഡിബറി. പാകിസ്ഥാനിൽ മൊത്തം പിരിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനത്ത് ലാഹോർ, തുടർന്ന് റബുവ, കറാച്ചി. ഒരുപാട് പ്രതികൂലാവസ്ഥയായിരുന്നിട്ടും ഇവിടെ നമ്മൾ പുരോഗതിയാണ് കാണുന്നത്. ഒരുപാട് എതിർപ്പിൻ്റെ പാരമ്പര്യത്തിലാണുള്ളത്. കച്ചവടങ്ങളെയും ഉദ്യോഗങ്ങളെയും അത് ബാധിച്ചിട്ടുമുണ്ട്. എന്നിട്ടും ത്യാഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വിശ്വാസ ദാർഢ്യവുമുണ്ട്, ത്യാഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നല്ല വരുമാനമുള്ള പലരും നാടുവിട്ട് പുറത്തേക്ക് പോയിരിക്കുന്നു. എന്നിട്ടും അവർ ധാരാളം ത്യാഗങ്ങളും വലിയ ത്യാഗങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹു ജമാഅത്തിനെ അവിടെയും എതിരാളികളുടെ ദ്രോഹങ്ങളിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ, തൻ്റെ സംരക്ഷണത്തിൽ ആക്കുമാറാകട്ടെ. പാകിസ്ഥാനിൽ ത്യാഗം ചെയ്യുന്ന ടൗൺ ജമാഅത്തുകൾ ജില്ലാതലത്തിൽ പ്രകാരമാണ്: ഫൈസലാബാദ്, ഗുജറാത്ത്, ഗുജറൻവാല, സർഗോദ, ഉമർകോട്ട്, ഹൈദരാബാദ്, സിയാൽകോട്ട്, ഹാഫിസാബാദ്, കോട്ട്ലി കശ്മീർ, ഖോഷാബ്. പിരിവിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനിലെ ടൗൺ ജമാഅത്തുകൾ ദാറുസിക്കർ ലാഹോർ, അല്ലാമ ഇക്ബാൽ ടൗൺ ലാഹോർ, ബൈത്തുൽ ഫസൽ ഫൈസലാബാദ്, അസീസാബാദ് കറാച്ചി, മുഗൾപുര ലാഹോർ, ഗുജർൻവാല ടൗൺ, ക്വയട്ട, ലോദ്രാൻ, റഹീം യാർ ഖാൻ, കരീംനഗർ ഫൈസലാബാദ്. ചെറിയ ജമാഅത്തുകൾ ഖോക്കർ, ഗർബി, ഗോഡ് ഷെരീഫാബാദ്, സാങ്കട, ഖാരിയാൻ, ബദീൻ, പിണ്ടിബാഗു, ദാറുൽ ഫസൽ കൻട്രി, ഖൈർപൂർ, ചക്വാൽ. ഇന്ത്യയിലെ ആദ്യത്തെ 10 സംസ്ഥാനങ്ങൾ: ഒന്ന് കേരളം, തുടർന്ന് യഥാക്രമം തമിഴ്നാട്, തെലങ്കാന, ഒഡീഷ, കർണാടക, ജമ്മുകശ്മീർ, പഞ്ചാബ്, ബംഗാൾ, മഹാരാഷ്ട്ര, ഡൽഹി. ആദ്യ 10 ജമാഅത്തുകൾ: ഹൈദരാബാദ്, പിന്നെ കാദിയാൻ, തുടർന്ന് കോഴിക്കോട്, കോയമ്പത്തൂർ, മഞ്ചേരി, മേലപ്പാളയം, ബാംഗ്ലൂർ, കൊൽക്കത്ത, കേരങ്ക്, കേരളായി. ഓസ്ട്രേലിയയിലെ ജമാഅത്തുകൾ: മെൽബൺ, ലോങ് വാറിൻ, മെർസഡൻ, മെൽബൺ ബ്രൂക്ക്, പെർത്ത്, പെൻറിത്ത്, അഡലൈഡ് വെസ്റ്റ്, മെൽബൺ ക്ലൈറ്റ്, മെൽബൺ ഈസ്റ്റ്, കാമ്പൽ ടൗൺ, കാൻബറ. അള്ളാഹു ഇവരുടെ എല്ലാം ത്യാഗങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്സലാം പറയുന്നു, ചന്തയുടെ ആരംഭം ഈ പ്രസ്ഥാനത്തിൽ മാത്രമല്ല, അതായത് ഞാനല്ല ചന്തകൾക്ക് ആരംഭം കുറിച്ചത്, മറിച്ച് സാമ്പത്തിക ആവശ്യങ്ങളുള്ള സമയങ്ങളിൽ നബിമാരുടെ കാലത്തും ചന്ത സ്വരൂപിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാലഘട്ടമുണ്ടായിരുന്നു, അന്ന് ചെറിയ ചന്തകൾക്ക് നിർദ്ദേശമുണ്ടാകുമ്പോഴും വീട്ടിലെ എല്ലാ സമ്പത്തും സമർപ്പിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കഴിവനുസരിച്ച് എന്തെങ്കിലും കൊടുക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആര് എത്ര നൽകുന്നു എന്ന് നോക്കുകയായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു മുഴുവൻ സമ്പത്തും മുന്നിൽ കൊണ്ടുവന്നു വെച്ചു. ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹു പകുതി സമ്പത്ത് മാത്രമാണ് നൽകിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ വ്യത്യാസം നിങ്ങളുടെ സ്ഥാനങ്ങളിലുമുണ്ട്. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം തുടരുന്നു, സഹാബാക്കൾക്ക് നേരത്തെ തന്നെ ലൻ തനാൽ ബിറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ചെലവഴിക്കുന്നതുവരെ നന്മയെ പ്രാപിക്കുന്നതല്ല എന്ന് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൽ ചന്ത കൊടുക്കാനും സമ്പത്ത് ചെലവഴിക്കാനുമുള്ള ഉപദേശവും സൂചനയുമുണ്ട്. ഈ ഉടമ്പടി അള്ളാഹുമായിട്ടുള്ളതാണ്, അത് പൂർത്തീകരിക്കേണ്ടതാണ്. അതിനെതിരിൽ ചെയ്യുന്നത് വിശ്വാസവഞ്ചനയായിരിക്കും. അദ്ദേഹം മറ്റു സ്ഥലത്ത് പറയുന്നു, ഒരു വ്യക്തിയെ കൊണ്ടൊന്നും സാധ്യമല്ല, പൊതുസമൂഹത്തിൻ്റെ സഹായത്തിലാണ് അനുഗ്രഹം ഉള്ളത്. വലിയ വലിയ സാമ്രാജ്യങ്ങൾ പോലും വരിപ്പണത്തിലാണ് നീങ്ങുന്നത്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഭൗതിക ഭരണകൂടങ്ങൾ ശക്തി ചെലുത്തി ടാക്സും മറ്റും വാങ്ങുന്നു. ഇവിടെ നമ്മൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനും സൗകര്യത്തിനും വിട്ടുകൊടുക്കുന്നു. ചന്ത കൊടുക്കുമ്പോൾ വിശ്വാസത്തിലും അഭിവൃദ്ധി ഉണ്ടാകുന്നു. ഇത് സ്നേഹത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും കർമ്മമാകുന്നു. മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം സന്തോഷവാർത്ത നൽകിക്കൊണ്ട് ജമാഅത്തിനോട് പറയുന്നു, നിങ്ങൾക്ക് സുവാർത്തയായിരിക്കട്ടെ, സാമീപ്യം കരസ്ഥമാക്കാനുള്ള മൈതാനം തുറന്നു കിടക്കുന്നു. എല്ലാ സമൂഹവും ഭൗതികതയെ സ്നേഹിക്കുന്നു. അള്ളാഹു തൃപ്തിപ്പെടുന്ന മാർഗത്തിലേക്ക് ഭൗതിക ലോകത്തിന് ശ്രദ്ധയില്ല. പൂർണ്ണശക്തിയോടുകൂടി ഈ കവാടത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരമുണ്ട്. അവർക്ക് തങ്ങളുടെ നൈപുണ്യം തെളിയിക്കാം. അള്ളാഹു നിന്ന് പ്രത്യേക സമ്മാനം കരസ്ഥമാക്കാം. അള്ളാഹു നിങ്ങളെ നഷ്ടപ്പെടുത്തുമെന്ന് ചിന്തിച്ചു പോകരുത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ കൈകളാൽ ഭൂമിയിൽ നടപ്പെട്ട ചെടിയാകുന്നു. അള്ളാഹു പറയുന്നു, ഈ വിത്ത് മുളയ്ക്കുകയും വളരുകയും പുഷ്പിക്കുകയും ചെയ്യും. എല്ലാ ഭാഗത്തു നിന്നും അതിൻ്റെ ശാഖകൾ വളരുന്നതാണ്. അങ്ങനെ അത് ഒരു വലിയ വൃക്ഷമായി മാറും. ആയതിനാൽ ഈ കാര്യങ്ങളിൽ വിശ്വസിക്കുകയും ഇടയ്ക്കുണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ ഭയപ്പെടാതിരിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹീതൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ജനങ്ങൾ ഈ കാര്യം മനസ്സിലാക്കി ത്യാഗങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അവരവന്റെ അനുഗ്രഹം കരസ്ഥമാക്കുന്നവരുമാണ്. നമ്മൾക്കും ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ത്യാഗങ്ങളിൽ മുന്നേറാൻ അള്ളാഹു സൗഭാഗ്യം നൽകുമാറാകട്ടെ. സാമ്പത്തിക ത്യാഗങ്ങളിലും ആത്മീയാവസ്ഥകളിലും നമുക്കും മെച്ചമുണ്ടാക്കാൻ കഴിയുമാറാകട്ടെ. അള്ളാഹുവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ മുന്നേറുന്നവരാകുമാറാകട്ടെ. കേവലം സാമ്പത്തിക ത്യാഗങ്ങളിലല്ല, മറിച്ച് എല്ലാ അവസ്ഥയിലും ഒരു യഥാർത്ഥ വിശ്വാസിയുടെ മാതൃകയായി നമ്മുടെ മാതൃക സമർപ്പിക്കാൻ കഴിയുമാറാകട്ടെ. ഇതെല്ലാം ഉണ്ടാവുകയാണെങ്കിൽ അള്ളാഹുവിൽ നിന്ന് ജമാഅത്തിനുള്ള പുരോഗതിയും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നേരത്തേതിലുമധികം പുരോഗതികൾ നമ്മൾ കാണുന്നവരായിത്തീരും ഇൻഷാ അല്ലാ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നമുക്ക് കാണാൻ കഴിയും. എതിരാളികൾ പരാജിതരാകുന്നതും നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു ആ ദിവസം നമുക്ക് എത്രയും വേഗം കാണിച്ചു തരുമാറാകട്ടെ. അള്ളാഹു സാമ്പത്തിക ത്യാഗം ചെയ്തവർക്കെല്ലാം അവരുടെ സമ്പത്തിലും സന്തതികളിലും അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. നേരത്തേതിലും നല്ല നിലയിൽ ജീവിതം നയിക്കാൻ കഴിയുമാറാകട്ടെ. തങ്ങളുടെ മക്കളിൽ നിന്ന് തലമുറയിൽ നിന്ന് കണ്ണിനെ കുളിർമ ലഭിക്കുമാറാകട്ടെ. സ്വന്തം നിലയ്ക്കും അള്ളാഹുവിൻ്റെ സാമീപ്യത്തിൽ മുന്നേറാൻ കഴിയുമാറാകട്ടെ. അള്ളാഹു അങ്ങനെ തന്നെ ആക്കുമാറാകട്ടെ. നമസ്കാരത്തിന് ശേഷം ഞാൻ രണ്ട് ജനാസ നമസ്കരിപ്പിക്കുന്നതാണ്. അതിലൊന്ന് ജനാസ ഹാസിർ ആണ്. അത് ആമിന ചക്മക് സാഹി സാഹിബിയുടേതാണ്. ഇവർ മുബാറക് സാഹി സാഹിബ് മർഹൂമിൻ്റെ ഭാര്യയായിരുന്നു. തുർക്കി വംശജയാണ്. കഴിഞ്ഞ ദിവസം 75-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. തുർക്കിയിലെ ഇസ്താംബൂൾ സ്വദേശിയാണ്. ബിലാൽ സംസാ മുഖേന അവിടെ പഠനത്തിന് വേണ്ടി പോയപ്പോൾ അദ്ദേഹം മുഖേനയാണ് അഹമ്മദിയത്ത് സ്വീകരിച്ചത്. ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിൻ്റെ സത്യസാക്ഷ്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ അഹമ്മദിയത്ത് സ്വീകരിച്ചതും. വളരെ നല്ല മഹളിയായിരുന്നു. അവർ തൻ്റെ അവസ്ഥകളെ സംബന്ധിച്ച് എഴുതുന്നു, ഞാൻ ഇസ്താംബൂളിലെ ആദ്യത്തെ അഹമ്മദി സ്ത്രീയാണ്. അത് ഖലീഫത്ത് മസീഹ് റാബിയുമായി കത്തിഴപാടിൻ്റെ ശൃംഖല ആരംഭിച്ചു. വിശ്വാസത്തിലും കൂറിലും അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരുന്നു. MTA പ്രക്ഷേപണം ആരംഭിച്ചപ്പോൾ അവർ സന്ദർഭാനുസരണം എൻ്റെ മാതാവിനോട് ഞാൻ അഹമ്മദിയത്തിൽ ചേർന്ന കാര്യം പറയുകയും അവരെ ജമാഅത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അങ്ങനെ അവരും അഹമ്മദിയത്ത് സ്വീകരിച്ചു. പിന്നീട് തൻ്റെ സഹോദരിയായ മാമസ് താന്ത്രോസ് അന്ത്രോസ് സാഹിബിൻ്റെ ഭാര്യയുമായ സമാ സാഹിബിയെയും ജമാഅത്തിലേക്ക് ക്ഷണിച്ചു. അവരും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ബൈഅത്ത് ചെയ്തു. തുറന്നു കുടുംബത്തിൽ അഹമ്മദിയത്ത് പരന്നു തുടങ്ങി. അവർ 1990 വസിയത്ത് ചെയ്തു. വസിയത്തിൽ ഭാഗവാക്കായ ആദ്യത്തെ ടർക്കിഷ് വനിതയും അവരാണ്. പിന്നീട് ഹദ്റത്ത് ഖലീഫത്ത് മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല അവരെ തുർക്കി സദർ ലജ്നയായി നിയമിച്ചു. അങ്ങനെ തുർക്കിയിലെ ആദ്യത്തെ സദർ ലജ്ന എന്ന ബഹുമതിയും അവർക്ക് കരഗതമായി. MTA കാണുമ്പോൾ അത് തർജ്ജമ ചെയ്യണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. അവർ തൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ 1995 ഹദ്റത്ത് ഖലീഫത്ത് മുസ്സിറാബി അവരെ യു കെയിലേക്ക് വിളിക്കുകയും ഈ ഉത്തരവാദിത്വം അവരെ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവർ ടർക്കിഷ് ഭാഷയിൽ തർജ്ജമ ചെയ്യാൻ തുടങ്ങി. 1996 അവർ ജീവിതം വഖഫ് ചെയ്തു. അങ്ങനെ ഇസ്ലാം അഹമ്മദിയത്തിനു വേണ്ടി വഖഫ് ചെയ്ത ആദ്യത്തെ ടർക്കിഷ് മഹിളയാകാനും അവർ കഴിഞ്ഞു. അവരുടെ ഒരു ലിഖിതം കിട്ടിയിട്ടുണ്ട്. അതിൽ അവരെഴുതുന്നു, ഞാൻ അവസാന ശ്വാസം വരെ ഇസ്ലാം അഹമ്മദിയത്തിനു വേണ്ടി ജോലി ചെയ്യുമെന്ന് ശപഥം ചെയ്യുകയുണ്ടായി. അത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവർ നിറവേറ്റുകയും വഫാത്ത് ദിവസം വരെയും ജമാഅത്തി സേവനങ്ങൾ ചെയ്യാൻ അവസരവും ലഭിച്ചു. ഹദ്റത്ത് ഖലീഫത്ത് മുസീർ റാബി റഹ്മത്തുള്ളാഹി തആല തന്റെ സ്പെഷ്യൽ സംരക്ഷണ ചുമതലയിൽ അംഗമായ മുബാറക് സാഹി സാഹിബിന്റെ ആദ്യ ഭാര്യ മരിച്ചപ്പോൾ അദ്ദേഹവുമായി ആമിന സാഹിബയുടെ വിവാഹം നടത്തി. ഈ ബന്ധവും അവർ നല്ലപോലെ നിറവേറ്റി. അദ്ദേഹത്തിന്റെ മക്കളെയും സംരക്ഷിച്ചു. ടർക്കിഷ് ഭാഷയിൽ വിശുദ്ധ ഖുർആൻ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ മറ്റു പുസ്തകങ്ങളും ഖലീഫമാരുടെ പുസ്തകങ്ങളും തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവ് മുഹമ്മദ് ഓന്തർ സാഹിബ് അവരുടെ മേന്മകളെ വിവരിച്ചുകൊണ്ട് പറയുന്നു, അവർ വളരെയേറെ ധർമ്മിഷ്ഠയായ വ്യക്തിയായിരുന്നു. എടുത്തു പറയേണ്ട സ്വഭാവവും ആത്മീയതയും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇസ്ലാം അഹമ്മദിയത്തിന്റെ സേവനത്തിന് തന്നെയാണ് എപ്പോഴും മുൻപന്തിയിലുണ്ടായിരുന്നത്. കയ്യിലുണ്ടായിരുന്ന എല്ലാ പൈസയും ജമാഅത്തിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു കൊണ്ടിരുന്നു. ഇസ്താംബൂളിൽ തന്റെ മാതാവിന്റെ അടുക്കൽ താമസിക്കുമ്പോൾ തന്റെ വീട് ജമാഅത്തി പ്രോഗ്രാമുകൾക്ക് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. മാതാവിന്റെ വഫാത്തിന് ശേഷം ഈ വീട് മസ്ജിദ് എന്ന നിലയിൽ ഉപയോഗിക്കാൻ തുടങ്ങി. അവരത് ജമാഅത്തിന് നൽകുകയും ചെയ്തു. കൃത്യമായി തഹജ്ജുദ് അനുഷ്ഠിക്കുകയും ഭജൻ നമസ്കാരം വരികയും വിശുദ്ധ ഖുർആൻ ഓതുകയും ചെയ്യുമായിരുന്നു. ആരോഗ്യം മോശമായിരുന്നിട്ടും അവസാന ശ്വാസം വരെയും തന്റെ വഖഫ് പൂർത്തിയാക്കുകയുണ്ടായി. അവരെപ്പോഴും ഇങ്ങനെയാണെന്ന് പറയുമായിരുന്നു, നമ്മൾ വളരെ വൈകിയാണ് ഇമാം മതിയെ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്തത്. അതുകൊണ്ട് നമുക്ക് സമയം നഷ്ടപ്പെടുത്താൻ കഴിയില്ല, നമ്മൾ കൂടുതൽ അധ്വാനിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് ഖിലാഫത്തുമായി എപ്പോഴും നല്ല ബന്ധമായിരുന്നില്ല. തങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ കാലത്തിന്റെ ഖലീഫയ്ക്ക് എഴുതി അദ്ദേഹത്തെ അസ്വസ്ഥനാക്കേണ്ട കാര്യമില്ല. നമ്മൾ തന്നെ അതിനുള്ള പരിഹാരം കണ്ടെത്തേണ്ടതാണ്. അള്ളാഹു അവരോട് പൊറുമയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ, സ്ഥാനങ്ങൾ ഉയർത്തുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ ഗായിബാണ്. അത് മഹ്മൂദ് അഹമ്മദ് സാഹിബ് അയാസ് നോർവേയുടേതാണ്. ഇദ്ദേഹം റബുവയിലെ നാസർ ഇഷാത്ത് ഖാജ മസൂദ് സാഹിബിന്റെ ജ്യേഷ്ഠ സഹോദരനാകുന്നു. കഴിഞ്ഞ ദിവസം വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മർഹൂം മൂസിയായിരുന്നു. സന്തപ്ത കുടുംബത്തിൽ ഭാര്യയും ഒരു മകനുമുണ്ട്. വ്യത്യസ്ത സമയങ്ങളിൽ അദ്ദേഹത്തിന് ജമാഅത്തി സേവനങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ദീർഘകാലം നോർവേയിൽ ഉമറെ ഹർജ് സെക്രട്ടറിയായിരുന്നു. പല സമയത്തും നോർവേ ആക്ടിംഗ് അമീറായും സേവനം ചെയ്യാൻ തോഫീക്ക് ലഭിക്കുകയുണ്ടായി. കുറച്ചു കാലം പ്രഭുവിലും വഖഫ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഖലീഫത്ത് മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആലയുടെ നോർവേ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവിടെ പോയി പ്രവർത്തിക്കാൻ തിരിച്ചയക്കുകയുണ്ടായി. ജമാഅത്തി സാഹിത്യങ്ങളിൽ അവഗാഹമുണ്ടായിരുന്നു. കോളേജിൽ പഠിക്കുന്ന ആദ്യകാലങ്ങളിൽ യുവാവായിരിക്കുമ്പോൾ തന്നെ മറ്റ് ഗ്രന്ഥങ്ങളോടും തഫ്സീർ കബീറും മുഴുവനും വായിച്ചു തീർക്കുകയുണ്ടായി. ദീനീ ഗ്രന്ഥങ്ങളിലും ജമാഅത്ത് പത്രവാസികളിലും കൃത്യമായ പാരായണം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഖിലാഫത്തിനോടുള്ള വിശ്വാസവും സ്നേഹവും അദ്ദേഹത്തിന്റെ ആത്മാവിൽ അലിഞ്ഞുചേർന്നിരുന്നു. വളരെ ലളിത സ്വഭാവിയും മുതുഹൃദയനും കൂറുള്ള വ്യക്തിയുമായിരുന്നു. ചന്തകൾ കൃത്യമായി യഥാസമയം ചരകനുസരിച്ച് കൊടുക്കുന്നുവെന്ന് എപ്പോഴും ഉറപ്പുവരുത്തിയിരുന്നു. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ വസിയത്ത് പദ്ധതിയിൽ ഭാഗമാക്കാകാൻ അവസരം ലഭിച്ചു. നമസ്കാരവും നോമ്പും കൃത്യമായി അനുഷ്ഠിച്ചിരുന്നു. നഫലുകൾ നിർവഹിച്ചിരുന്നു. അള്ളാഹുവിനോടും അടിയാറുകളോടുമുള്ള കടമകളും നിർവഹിച്ചു പോന്നു. വളരെ വിനയാന്വിതമായ സ്വഭാവമായിരുന്നു. പ്രൗഢ ഗംഭീരമായ സ്വഭാവവും പ്രകടമായിരുന്നു. അകത്തും പുറത്തും ശുദ്ധമായിരുന്നു. അള്ളാഹു മർഹൂമിനോട് ഓർമ്മയോടെയും കരുണയോടെയും വർത്തിക്കുമാറാകട്ടെ. ഈ ജനാസയും ഞാൻ ഹാജർ നമസ്കാരത്തോടൊപ്പം നിർവഹിക്കുന്നതാണ്.
ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.